2019 വരവേറ്റത് ടോപ്പ് 9 ജോബ് ഓറിയൻറ്റഡ് കോഴ്സസിനെ കുറിച്ച് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എഡ്യൂക്കേഷൻ ഫീൽഡിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടായിരുന്നു. 2020 പുതിയൊരു വർഷം വരുമ്പോൾ പല ആൾക്കാർക്കും കൂട്ടുകാർക്കും ഒരു പ്രതീക്ഷ ഉണ്ടാകാറുണ്ട്, പുതുവർഷത്തിൽ പുതിയ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സെയിം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ പുതിയ ഒരു റിസൾട്ട് ലഭിക്കും എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. പറയുന്നത് ഞാനല്ല, ഐൻസ്റ്റീനാണ്. നെവർ എക്സ്പെക്ട് ഡിഫറെൻറ്റ് റിസൾട്ട് ബൈ ഡൂയിങ് ദ സെയിം തിങ് എഗെയിൻ ആൻഡ് എഗെയിൻ. ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 ക്വാളിറ്റീസ് ഗുണങ്ങളാണ് 2020 നമ്മുടെ ജീവിതത്തിൽ കരിയറിൽ കാതലായ മാറ്റങ്ങൾ വരുത്താൻ പോകുന്ന ക്വാളിറ്റീസ്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം. സോ ഫ്രണ്ട്സ്, 5 കാര്യങ്ങൾ ഗുണങ്ങളാണ്, ക്വാളിറ്റീസാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ റിഫ്ലക്റ്റ് ചെയ്താൽ, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പതിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും. 2020 അല്ലെങ്കിൽ പുതുവർഷം അതിന് ചിലപ്പോൾ ഒരു കാരണമായി തീരാം എന്ന് കൂടി മനസ്സിലാക്കാം. ഏതായിരുന്നാലും ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യത്തെ പോയിൻ്റാണ് സ്മാർട്ട് വർക്ക്. പല കൂട്ടുകാർക്കുമുള്ള ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയാണ് സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും രണ്ടും രണ്ടാണെന്നുള്ളത്. ശരിയാണ്, ഹാർഡ് വർക്ക് എന്നുള്ളത് ഫൈനൽ റിസൾട്ട് കാണാതെ എങ്ങോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കാതെ കഠിനമായി അധ്വാനിച്ച് നല്ല റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ടത്തരമാണ്. സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് തന്നെയാണ്. പക്ഷേ ഹാർഡ് വർക്കിൻ്റെ കൂടെ നിങ്ങൾ ഒരു ലക്ഷ്യബോധം, അതായത് ഒരു ഒബ്ജക്റ്റീവ് വെച്ചിട്ട് ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾക്ക് ആവശ്യമായ ക്ഷമ, പേഷ്യൻസ് കൂടി ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരിക്കുക എന്നത് കൂടി നമുക്കിവിടെ മനസ്സിലാക്കാം. സോ സ്മാർട്ട് വർക്ക് ഈസ് ഹാർഡ് വർക്ക് പ്ലസ് പേഷ്യൻസ് പ്ലസ് ഒബ്ജക്റ്റിവിറ്റി, എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ആ ഒരു ലക്ഷ്യബോധം, കൂടാതെ വ്യക്തമായ ഒരു ധാരണയും പ്ലാനും അതിനാവശ്യമായ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതൊക്കെയാണ്. രണ്ടാമത്തെ പോയിൻ്റാണ് ഫിയർ മാനേജ്മെൻറ്റ്. പല കൂട്ടുകാർക്കും പേടിയെ പേടിയാണ്. പേടി വളരെ നെഗറ്റീവായ ഒരു കാര്യമായിട്ടാണ് സമൂഹം നമുക്ക് പഠിപ്പിക്കുന്നത്. ഈവൻ സ്കൂൾസുകളിലും ക്ലാസ്സുകളിലും പേടിയെ നെഗറ്റീവ് വില്ലൻ ക്യാരക്ടറായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇതേ സ്കൂളാണ് ശരിക്കും കുട്ടികളുടെ ജീവിതത്തിൽ പേടിക്ക് കാര്യമായ സ്ഥാനം നൽകുന്നത്. ക്ലാസ് റൂമിലെ ഡിസിപ്ലിനായാലും പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്ന കാര്യമായാലും നിങ്ങളുടെ അസൈൻമെൻറ്റും പ്രൊജക്ട്സും പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ പേടി ഉപയോഗിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. വളരെ എളുപ്പമാണ്, പൊതുവെ പറയപ്പെടാറ് ഭയവും വെച്ച് നമുക്ക് ഒരാളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് ഭയത്തെയും ഉപയോഗിക്കാറ്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ഇത് വളരെ കൂടുതൽ ഉപയോഗിക്കുന്നു. പക്ഷേ ഈ ഫിയർ ജീവിതത്തിൽ വരുമ്പോൾ പല കൂട്ടുകാരും പിന്നെ പതറാറാണ് പതിവ്. ഏറ്റവും വലിയ നെഗറ്റീവ് സൈഡാണ് പേടിയുടേത്, കോൺഫിഡൻസ്, ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ളത്. പേടി കൂടുന്നതിനനുസരിച്ച് ആത്മവിശ്വാസം കുറഞ്ഞു വരും. സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി നിങ്ങൾ ജോബുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്കൂളിൽ നിന്ന് നേടിയ ആ പേടിയുടെ ക്യാരക്ടർ അത് നിങ്ങളുടെ ജോബിൽ കരിയറിൽ മുന്നോട്ട് പോകാൻ തടസ്സമായി വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേടിയെ നിങ്ങൾ മാനേജ് ചെയ്യാൻ പഠിക്കുക. പേടി നല്ലതല്ല, ഒഴിവാക്കണം എന്നല്ല, മറിച്ച് പേടിയെ മാനേജ് ചെയ്ത് നിങ്ങളുടെ ബെനിഫിറ്റിന്, നിങ്ങളുടെ ഉപയോഗത്തിന്, നിങ്ങളുടെ വെൽബീയിങ്ങിന്, നിങ്ങളുടെ ജീവിതത്തിലെ കരിയർ ഓപ്പർച്യൂണിറ്റിയുടെ അവസരങ്ങൾ മുതലാക്കുന്നതിന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യമാണ് ഫെയിലിയർ മാനേജ്മെൻറ്റ്. ഫെയിലിയർ, തോൽവികളും, ഇതും നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചെടുത്ത കാര്യമാണ്. തോൽവി നല്ലതല്ല, തോൽക്കുന്നത് നല്ലതല്ല, തോൽക്കുന്നയാൾ നല്ലവനല്ല എന്നാണ് സ്കൂളിൽ നിന്ന് നമ്മൾ പഠിച്ചിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഫെയിലാകാനുള്ള താല്പര്യം എല്ലാവർക്കും കുറവാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ തോൽവിയെ പേടിച്ച് ചെയ്യാതിരിക്കുന്ന ഒരു ജനറേഷനാണ് വളർന്നു വന്നിട്ടുള്ളത്. ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പങ്കെടുത്ത പ്രോഗ്രാമിൻ്റെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്സുകൾ വരെ നൽകുന്ന ഒരു സ്കൂൾ സിസ്റ്റമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ അവിടെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് തരാറില്ല. വിജയികൾക്കാണ് സമ്മാനങ്ങളും ബഹുമതികളും ലഭിക്കാറ്. പക്ഷേ വിജയികളെ നിങ്ങൾ നോക്കിയാൽ അവരുടെ ജീവിതത്തിൽ വിജയം വരാനുള്ള കാരണം അവർ ട്രൈ ചെയ്തു, അവർ പുതിയ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ചെയ്യുന്ന കാര്യത്തിൽ തോൽവി പേടിച്ച് നിങ്ങൾ ഒരു ഭാഗത്തിരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരിക്കലും വിജയം കണ്ടെത്താൻ പറ്റില്ല. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക, ചെയ്യുന്ന കാര്യങ്ങൾ പുതിയ പുതിയ രീതികളിൽ ചെയ്യുക, ഈ രീതിയിലൊക്കെയാണ് നിങ്ങൾക്ക് വിജയം നേടാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഫെയിലിയർ, തോൽവികൾ നല്ലതാണ്. പക്ഷേ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു മാനേജ് യുവർ ഫെയിലിയർ. പരാജയങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാം, നിയന്ത്രിക്കാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പരാജയപ്പെട്ടാൽ ആ പരാജയപ്പെടുന്നതിൽ നിന്ന് പുതിയ ലെസൺസ്, പാഠങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ വിജയത്തിനായി ഉപയോഗിക്കുക. കൂടാതെ ഒരേ പരാജയം റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നൊക്കെയുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. നാലാമത്തെ കാര്യമാണ് ബീയിങ് ഹ്യൂമൻ. നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കമ്പ്യൂട്ടറുകളും റോബോട്ടുകളും കമ്പ്യൂട്ടിംഗ് ടെക്നോളജിയുടെ പുതിയ പുതിയ സാധ്യതകൾ കണ്ടുവരുന്നു. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയാലും മെഷീൻ ലേണിംഗ് ആയാലും ഡീപ് തിങ്കിങ് ആയാലും ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു വശത്ത് മെഷീനുകൾ, യന്ത്രങ്ങൾ വർക്ക് ചെയ്യുന്നു, നല്ല എഫിഷ്യൻ്റായ വർക്കാണ് ഒരു മനുഷ്യനേക്കാൾ കൂടുതൽ അവർക്ക് നൽകാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനികളും ഓർഗനൈസേഷൻസും പൊതുവെ മനുഷ്യന്മാരെ ഒഴിവാക്കി യന്ത്രങ്ങളെ സ്ഥാപിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. പക്ഷേ നാം മനുഷ്യർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ആ ഉള്ളിലുള്ള ഹ്യൂമൻ ക്വാളിറ്റി, അതായത് നമ്മുടെ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്, ആൾക്കാരുമായി ബന്ധപ്പെട്ട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ സഹായിക്കുക. കൂടാതെ ജോലി സ്ഥലത്തായാലും സ്കൂളിലായാലും കോളേജിലായാലും ഒരു മനുഷ്യൻ എന്ന പരിഗണന, ആ ഒരു ഗുണം വെച്ചിട്ട് നിങ്ങളുടെ ഹ്യൂമൻലി ക്യാരക്ടേഴ്സ് ഉപയോഗിച്ച് ആൾക്കാരുടെ ജീവിതം വളരെ ലളിതമാക്കി കൊടുക്കുക, പരസ്പരം സഹായിക്കുക, നിങ്ങളുടെ കരിയറിൽ നല്ല ഉന്നതിയിലേക്ക് പോകുന്ന അതേസമയം നിങ്ങളുടെ ജൂനിയേഴ്സായാലും നിങ്ങളുടെ സീനിയേഴ്സുമായി നല്ല ബന്ധം സ്ഥാപിക്കുക, ജൂനിയേഴ്സിന് ആവശ്യമായ ഗൈഡ്ലൈൻസ് കൊടുക്കുക, സീനിയേഴ്സിൽ നിന്ന് ആവശ്യമായ ഗൈഡ്ലൈൻസ് നേടിയെടുക്കുക. നിങ്ങളൊരു ഓർഗനൈസേഷൻ, കമ്പനിയിൽ പോകുകയാണെങ്കിൽ ആ കമ്പനി കൾച്ചറുമായി വെൽ ഇൻ്റഗ്രേറ്റഡ് ആകുക. കമ്പനിയുടെ ലാഭത്തിന് വേണ്ടി വർക്ക് ചെയ്തതോടൊപ്പം നിങ്ങളുടെ ലാഭത്തിനും, കൂടാതെ നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാരുടെ ലാഭത്തിനും, നിങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാനേജേഴ്സിൻ്റെയും ലൈഫ് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. സോ ഒരു മനുഷ്യനായി ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതും ഇവിടെ പ്രസക്തമാണ്. ഇനി അഞ്ചാമത്തെ കാര്യമാണ് പല കൂട്ടുകാരും പൊതുവെ ചോദിക്കുന്ന ചോദ്യവുമായി ബന്ധപ്പെട്ടൊരു ഉത്തരമാണ്. There are no shortcuts for success. വിജയത്തിന് ഷോർട്ട് കട്ടുകളില്ല. പറയാൻ കാരണം പല കൂട്ടുകാരുടെയും ചോദ്യത്തിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് വരാറുണ്ട്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയി കിട്ടുന്ന എഡ്യൂക്കേഷൻ എന്നല്ല അർത്ഥം. ഇന്നലെ വന്നൊരു കമൻ്റ് ആയിരുന്നു ഇഗ്നോയിലെ ഒരു കോഴ്സ് ചെയ്യാൻ 40 പുസ്തകങ്ങൾ പഠിക്കണം എന്നുള്ളത്. അദ്ദേഹം മനസ്സിലാക്കിയത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് അഡ്മിഷൻ എടുത്താൽ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ടാണ്. അത് അദ്ദേഹത്തിൻ്റെ മാത്രം കുറ്റമല്ല, പല യൂണിവേഴ്സിറ്റികളുടെയും പെയ്ഡ് ഏജൻസ്, അതായത് ബ്രോക്കർമാർ വളർത്തിയെടുത്ത ഒരു തെറ്റിദ്ധാരണയാണ് നിങ്ങൾ കാശ് തന്നാൽ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കാം, ലഭിക്കാം എന്നുള്ളത്. ഈ തെറ്റിദ്ധാരണയുടെ വിക്റ്റിംസാണ് ഈ രീതിയിലുള്ള ഒരു തെറ്റായ പ്രചരണം സമൂഹത്തിൽ നടത്തി വരാറുള്ളത്. ഒരു സ്ഥിരം കമൻ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് എൻ്റെ എല്ലാ വീഡിയോസിലും. അദ്ദേഹം പറയാറ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വ്യാജമാണോ ഒറിജിനലാണോ എന്നറിയേണ്ട ആവശ്യമുണ്ടോ, അത് വെച്ച് നല്ല ജോബ് കിട്ടുകയാണെങ്കിൽ അതുപോരെ എന്നുള്ളതാണ്. കൂടാതെ ചില ചോദ്യങ്ങൾ വരാറുണ്ട്, എനിക്ക് PSC എഴുതാൻ വേണ്ടി മാത്രം ഒരു ഡിഗ്രി വേണം, എനിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ഒരു PhD വേണം, ഞാൻ 10th കഴിഞ്ഞ ഒരാളാണ്, ചെയ്യാൻ പറ്റുമോ, എളുപ്പത്തിൽ ചെയ്യണം. പല കൂട്ടുകാരും ചോദിക്കാറുണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഡിഗ്രി ഏതാണ്, എനിക്ക് 6 കൊണ്ട് ചെയ്യണം, 3 കൊണ്ട് ചെയ്യണം. അങ്ങനെ പല ചോദ്യങ്ങളും വരാറുണ്ട്. ഇതിൻ്റെയൊക്കെ ബേസ് എന്നുള്ളത് ആ തെറ്റിദ്ധാരണയാണ്, ജീവിതത്തിൽ ഷോർട്ട് കട്ട്സ് വെച്ച് വിജയിക്കാം എന്ന് തെറ്റിദ്ധരിച്ച കൂട്ടുകാരാണ്. സോ ഫ്രണ്ട്സ്, മനസ്സിലാക്കുക ഷോർട്ട് കട്ട്സ് എന്നുള്ളത് കുറഞ്ഞ സമയത്തിൽ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന ഒരു കാര്യമാകാം, കുറഞ്ഞ എഫേർട്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാകാം. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളുടെ ലൈഫിൽ കാര്യമായ വാല്യൂ ക്രിയേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കി വെച്ചതുപോലെ ചില കൂട്ടുകാർ ചിലപ്പോൾ ചില സർട്ടിഫിക്കറ്റുകൾ മേടിച്ച് വെച്ച് അവരുടെ കരിയറിൽ വിജയം കൈവരിച്ചതായി പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചേക്കാം. പക്ഷേ അവരുടെ ജീവിതത്തിൽ എന്താണ് ശരിക്കും നടന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. അത് അവർ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാണ് നമ്മുടെ കയ്യിലാണ്, നമ്മുടെ ജീവിതത്തിലെ കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. നമുക്ക് ആവശ്യമായ വളർച്ച നേടിയെടുക്കുക, കരിയർ ഗ്രോത്ത് നേടിയെടുക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ലക്ഷ്യവും ചുമതലയും റെസ്പോൺസിബിലിറ്റിയുമാണ്. അത് നമ്മളാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ദാറ്റ് ഇസ് അപ് ടു യു, അതിൽ ഞാൻ ഒരിക്കലും ഇൻവോൾവ് ചെയ്യില്ല. മറിച്ച് ഒരു ശരിയായ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യമാണുള്ളതെങ്കിൽ ദ എഡ്യൂക്കേറ്റഡ് ചാനൽ എന്നും നിങ്ങൾക്കൊരു വഴികാട്ടിയായിരിക്കും. ഇവിടെ ഷോർട്ട് കട്ട്സ് ഇല്ല, ഇവിടെ ലോങ് കട്ട്സേ ഉള്ളൂ. ലോങ് കട്ട്സ് എന്ന് വെച്ചാൽ ശരിയായ പ്രോപ്പറായ മെത്തേഡ് ഓഫ് ഗെയിനിങ് ദ എഡ്യൂക്കേഷൻ ആൻഡ് നോളജ്. സോ 2020 എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു നല്ല വർഷം നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുക. ഒരു വർഷത്തിൻ്റെ പ്രത്യേകതയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം വരുത്തുന്ന ഉൾക്കൊള്ളുന്ന മൂല്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് എ ഗ്രേറ്റ് ഇയർ എഹെഡ്.